നമസ്കാരം ഡോക്ടർ സനോജ് മുഹമ്മദ് അലി, SBS മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
നമസ്കാരം ഡെലിസ്, ഈ പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ചതിന് നന്ദി.
കഴിഞ്ഞ അഭിമുഖത്തിൽ കുട്ടികളുടെ ഭക്ഷണത്തിൽ പോഷകാംശം ഉണ്ടാകുന്ന വിഷയത്തെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് കുട്ടികളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ്.
കുട്ടികളുടെ ഉറക്കം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതും കുട്ടികൾ വായു ശ്വസിക്കുന്ന പോലെ അത്രയും പ്രാധാന്യമുണ്ട് കുട്ടികൾക്ക് ഉറക്കം. ആ ഉറക്കത്തിലാണ് കുട്ടികളുടെ കുറെ വളർച്ച ഉണ്ടാവുന്നത്, കുറെ ബോഡിയിലത്തെ ഇങ്ങനെ റിപ്പയർ ചെയ്യുന്ന ഇങ്ങനെ കുറെ പ്രോസസ്സുകളും ഹോർമോൺ ചേഞ്ചസ് എല്ലാം നടക്കുന്ന ഉറക്കത്തിലാണ്. നമ്മൾ കുറെ ആനിമൽ സ്റ്റഡീസ് കണ്ടിട്ടുണ്ട്, കുറെ ഈ ആനിമൽസിനൊക്കെ ഇങ്ങനെ ഉറക്കം ഇല്ലാണ്ട് തന്നെ വെച്ചാൽ തന്നെ അവരൊരു 3-4 ദിവസം കഴിഞ്ഞാൽ അവരിങ്ങനെ മരിച്ചു പോകുന്ന അങ്ങനെ. അപ്പോ ഞാൻ അത് സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിച്ച അത്രയും പ്രാധാന്യമുണ്ട് ഉറക്കം കുട്ടികളില്. എന്താണ് നോർമൽ ഉറക്കം? പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് എത്ര ഉറക്കം വേണം നമ്മുടെ കുട്ടികൾക്ക്. അപ്പോ മെയിനായിട്ട് ഇങ്ങനെ ഓരോ കുട്ടികളുടെ ഗ്രോത്തിന്റെ ഓരോ കാലഘട്ടത്തിലും ഓരോ സ്റ്റേജിലും പലതരം ഡിമാൻഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രസവിച്ച ഉടനെയുള്ള കുട്ടി ഒരു 2 മാസം വരെ, ഒരു കുട്ടികൾ 10 മണിക്കൂർ മുതൽ 19 മണിക്കൂർ വരെ ഉറങ്ങും. ഒരു ആവറേജ് ഒരു ദിവസം 13-14 മണിക്കൂറാണ് അവർ ഉറങ്ങുക. ഇത് അവരിങ്ങനെ പകലോ രാത്രിയായിട്ട് വലിയൊരു വ്യത്യാസമല്ല. ഓൾമോസ്റ്റ് ഒരു പകലൊരു ഒരു 6-7 മണിക്കൂർ ഉറങ്ങുകയാണ്, രാത്രി ഒരു 8-9 മണിക്കൂർ, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു ഈവൻ സ്പ്ലിറ്റ് ആയിട്ട് വരും. പിന്നെ നമ്മൾ സാധാരണ കാണാറുള്ളത് ഫോർമുല പാൽ കുടിക്കുന്ന കുട്ടികളാണ്. മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ സമയം ഒരു ബ്രേക്ക് ഇല്ലാണ്ട് ഉറങ്ങുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടെ കട്ടികളെ പ്രോട്ടീൻ ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ കൂടുതൽ സമയം എടുക്കുമായിരിക്കും ഇങ്ങനെ ഫോർമുല കുട്ടികള്. പിന്നെ സാധാരണ അവരിങ്ങനെ ചെറിയ അവര് സാധാരണ 1-2 മണിക്കൂറോ ഒരു മാക്സിമം 4-5 മണിക്കൂറാണ് കൂടുതൽ ഇങ്ങനെ ഒരു സ്ട്രെച്ചിൽ ഉറങ്ങാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാൽ കുടിക്കാൻ എഴുന്നേക്കും. നേരെ മറിച്ച് 2 മാസം മുതൽ 1 വയസ്സ് വരെ ഒരു കുട്ടികൾ ആവറേജ് ഒരു 12-13 മണിക്കൂറാണ് ആവറേജ് ഉറങ്ങുക. ഈ ഒരു സമയമാകുമ്പോൾ രാത്രി കൂടുതൽ ഉറക്കം, പകൽ കുറവ് ഉറക്കമായിട്ട് കുറച്ചൊരു ഇതായിട്ട് വരും. പിന്നെ ഒരു വയസ്സ് മുതൽ 3 വയസ്സ് വരെയും കുട്ടികളൊരു 12 മണിക്കൂർ ഒരു ആവറേജ് വേണ്ടി വരും. പിന്നെ കൂടുതൽ പകലുള്ള ഉറക്കം കുറവും രാത്രിയുള്ള ഉറക്കം കൂടുതലായിട്ട് ഇങ്ങനെ കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്ത് വരും. പിന്നെ 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ഓൾമോസ്റ്റ് ഒരു ആവറേജ് 10 hours. പിന്നെ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പിന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്, ഒരു 9-10 മണിക്കൂർ വരെ. ടീനേജേഴ്സ് സാധാരണ അവർ റെക്കമെൻഡ് ചെയ്യുക ഒരു 12 വയസ്സിനെ കാട്ടിലും കൂടുതലും റെക്കമെൻഡ് പറയുന്ന ഒരു 9 മണിക്കൂറെങ്കിലും കിട്ടണം എന്നാണ് ഒരു ദിവസം. പക്ഷെ ഒരു ആവറേജ് ഒരു ടീനേജർ ചോദിച്ചാൽ ഒരു 7-7.5 മണിക്കൂർ അയാൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഒരു നോർമൽ സ്ലീപ്പ് ഡ്യൂറേഷൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ്പെഷ്യലി സ്കൂൾ കുട്ടികളെ തന്നെ ഒരു മിനിമം ഒരു 11-12 മണിക്കൂർ ഉറക്കം കിട്ടിയിരിക്കുന്നതാണ്. അത് പലപ്പോഴും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റീസിലും അത് അധികം കിട്ടാറില്ല എന്നാണ് എന്റെ ഒരു പൊതുവെ നമ്മൾ ആൾക്കാരായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കാണുന്നത്.
ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഉറക്കം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കുട്ടികളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട് പൊതുവെ എങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഡോക്ടർ, പൊതുവെ ഉള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്?
ഒരു 1.5 മാസം മുതല് കുട്ടികൾക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഉറക്കം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ രാത്രിയൊക്കെ സാധാരണ അല്ല 2-3 മണിക്കൂർ എഴുന്നേക്കുന്നതിന്റെ പകരം 4 മണിക്കൂറൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കൺസോളിഡേറ്റഡ് സ്ലീപ്പ് എന്ന് പറയും ഒരു ആ ഒരു റൊട്ടീൻ എനിക്ക് ഒരു 1.5 മാസം മുതലേ നമ്മൾ ശരിക്കും എൻകറേജ് ചെയ്യാൻ നോക്കണം. അപ്പൊ അവർ പറയുക കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ പറയുക സെൽഫ് സൂതിങ് ടെക്നീക്സ് പഠിപ്പിച്ചു കൊടുക്കാണ്. അപ്പോ നമ്മൾ കുട്ടികളെ ബെഡിലോട്ട് കിടത്തുമ്പോൾ ഉറക്കിയിട്ട് കിടത്തരുത്. നമ്മൾ ഒരു ഉദാഹരണത്തിന് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേശ്ശെ ഒരു ഉറക്കം വരുന്ന പോലെ തോന്നിയാല് ആ ഒരു സമയത്ത് കുട്ടീനെ അവിടെ ഇങ്ങനെ നമ്മുടെ കോട്ടിൽ പോയി കിടത്തണം. അപ്പൊ കുട്ടി ഇങ്ങനെ ശരിക്കൊരു ഒരു ഒരു മയങ്ങി കിടക്കുന്നതായിരിക്കും. പിന്നെ പതുക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ആ ഒരു കൊച്ചുകുട്ടി സ്വന്തമായിട്ട് ഇങ്ങനെ ഉറക്കാൻ ഇങ്ങനെ സ്വന്തമായിട്ട് പഠിപ്പിക്കും. നമ്മളൊരു ഒരു അമ്മമാരായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതൊരു മോസ്റ്റ് നമ്മൾ ആ കാര്യം എസ്പെഷ്യലി നമ്മൾ മലയാളികൾ കുറച്ചൊരു മോശമാണ് ആ കാര്യത്തിൽ. ശരിക്കും നമ്മൾ ഉറക്കിയിട്ട് ഇങ്ങനെ നല്ല പൊച്ചിട്ടൊക്കെയാണ് കിടത്താറ്. സാധാരണ ഈ ഒരു ടെക്നീക്ക് ഉപയോഗിച്ച് നോക്കിയാൽ കുറേയൊക്കെ നമ്മളിങ്ങനെ അമ്മമാരോടുള്ള ഡിപ്പെൻഡൻസൊക്കെ കുറേയൊക്കെ ആ സമയത്ത് കുറഞ്ഞു വരും. അത് ഞാനൊരു ഓൾമോസ്റ്റ് ഗ്യാരണ്ടി പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ആ രാത്രി ഉറക്കത്തിലോട്ട് ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ നമ്മുടെ മെയിൻ ഉറക്കം കൺട്രോൾ ചെയ്യുന്ന ചെറിയ ചെറിയ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും ഈ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് സൈക്കിളാണ്. അപ്പോ ഈ ലൈറ്റ് ഉണ്ടാവുമ്പോൾ ഒരു ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഒരു ഓഫാവും, ആ ഒരു മെലറ്റോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഓഫായാൽ നമ്മുടെ ഉറക്കം കുറഞ്ഞു പോകും. നേരെ മറിച്ച് ഡാർക്ക് ആയാൽ ആ ഒരു മെലറ്റോൺ, ഈ ഒരു ഹോർമോണിന്റെ സെക്രീഷൻ കൂടും, അപ്പൊ നമുക്ക് ഉറക്കം വരും. ഇത് നമ്മളിങ്ങനെ കുട്ടികളിൽ തന്നെ ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് ആ ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ നോക്കണം. പകൽ സമയത്ത് നമ്മൾ കുറച്ചുകൂടി നല്ലോണം ലൈറ്റിലോട്ടൊക്കെ എക്സ്പോസ് ചെയ്ത് വെക്കുക, നല്ലോണം കളിക്കുക കുട്ടികളായിട്ട്, അവർ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കുക. നേരെ മറിച്ച് രാത്രി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു ഡാർക്കും, പിന്നെ ഓൾമോസ്റ്റ് ഒരു 9 മാസം ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോൾ 9 മാസം ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇന്ററപ്ഷൻ ഇല്ലാണ്ട് രാത്രി 5, 6, 7 മണിക്കൂറൊക്കെ കുട്ടികൾക്ക് ഉറങ്ങാൻ, ഒരു 80% കുട്ടികൾക്ക് ഇങ്ങനെ ഉറങ്ങാൻ കഴിയും. അപ്പൊ അതൊരു ഈ ഒരു സിമ്പിൾ ടെക്നിക്സ് കൊണ്ടൊക്കെ കുറേയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും പറ്റും കുട്ടികളുടെ ഉറക്കം. നേരെ മറിച്ച് ചില മാതാപിതാക്കന്മാർക്കും അവരുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി കൂടി നല്ലോണം കൂടും.
മറ്റൊരു കാര്യം, നമ്മള് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഓസ്ട്രേലിയയില് കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു റൂമിൽ കിടത്തി ഉറക്കാനായിട്ട് പൊതുവെ പറയാറുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉറക്കണം അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് അഭിപ്രായം പറയാറുണ്ട്. അതിന്റെ ഒരു കാരണം എന്താണ്?
സെപ്പറേറ്റ് ആയിട്ട് ഒരു മുറി കിടത്തുന്നത് ഇവിടെ ഓസ്ട്രേലിയയിലെ ഒരു പഴയ കോൺസെപ്റ്റ് ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിസർച്ച് ഒക്കെ കാണിക്കുന്നത് ഒരേ റൂമിൽ വേറെ ബെഡിൽ കിടന്നാലാണ് കുട്ടികൾക്ക് ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയാൻ കാരണം ഫസ്റ്റ് ഇതെല്ലാം കൂടി ഇപ്പോ ഈ ഒരു ഓസ്ട്രേലിയ പോലത്തെ ഒരു ഫസ്റ്റ് വേൾഡ് ഡെവലപ്ഡ് കൺട്രിയിൽ ഇപ്പൊ ഇൻഫെക്ഷൻസും മറ്റല്ല നമ്മൾ നാട്ടിൽ കാണുന്ന ഒരു ഇങ്ങനെ കുട്ടികള് മരണപ്പെടാനുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇൻഫെക്ഷനും പ്രോബ്ലംസ് ഒക്കെയാണ് നാട്ടിലൊക്കെ ഉള്ളത്. നേരെ മറിച്ച് ഓസ്ട്രേലിയയിലൊക്കെ അതൊക്കെ കുറവായ കാരണം ഏറ്റവും കോമൺ ഇപ്പൊ 1 മാസം മുതൽ 12 വയസ്സ് 1 വയസ്സ് വരെ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത് ആ ഒരു ഏജ് ഗ്രൂപ്പില് സിഡ്സ് എന്ന് പറഞ്ഞ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം അല്ലെങ്കിൽ കോഡ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു എന്താണ് ഈ സിഡ്സ് എന്ന് ആൾക്കാർ ചോദിച്ചാല് ഇപ്പോ ഒരു ഒരു സുപ്രഭാതത്തിലെ കുട്ടി ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, അവർ മരിച്ചു കിടക്കുന്നു. അപ്പോ പല ഇപ്പൊ ഒരു ഓൺ സീൻ ഇൻവെസ്റ്റിഗേഷനും പോലീസ് ഇൻവെസ്റ്റിഗേഷനും ഒരു കുട്ടിയുടെ ഫുൾ എക്സാമിനേഷനും പിന്നെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ടും വേറൊരു കാരണം കണ്ടെത്തിയില്ലെങ്കിൽ മാത്രമാണ് ഈ കുട്ടി സിഡ്സ് കൊണ്ടാണ് മരിച്ചെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ തക്കതായ ഒരു കാര്യമില്ല, ഇതിനെ പ്രിവെന്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എന്നാലും ഇതിന്റെ റിസ്ക് കുറയ്ക്കാൻ പല കാരണങ്ങളുണ്ട്. അപ്പൊ നമ്പർ വൺ കാര്യം ഇങ്ങനെ ഈ സിഡ്സ് ബന്ധപ്പെട്ടാണ് ഇവർ പറയുന്നത് കുട്ടികളെ നമ്മൾ ഒരേ ബെഡിൽ കിടത്തരുന്നുള്ളത്. സിഡ്സ് ആയിട്ട് ഇങ്ങനെ പറയും നമ്മളിങ്ങനെ ഒരേ ബെഡിൽ കിടത്തിയാല് എസ്പെഷ്യലി ഒരു ഒരു പ്രസവിച്ച അമ്മ ഒക്കെ നല്ല ക്ഷീണമായിരിക്കും, ഉറക്കം കുറവായിരിക്കും കിട്ടുന്നത്. ആ ഒരു ഇതിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഒരു നല്ലൊരു ഡീപ്പായിട്ടുള്ള ഉറക്കത്തിൽ പോയിട്ട് കുട്ടികളിങ്ങനെ മേത്ത് ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഇങ്ങനെ ആയാല് പല ഇൻസിഡൻസ് ഉണ്ടായിട്ട് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ മരിച്ചു കിടക്കണ കണ്ടേലും. പിന്നെ രണ്ടാമത്തെ ഇങ്ങനെ കുട്ടികൾ എപ്പോഴും ബാക്കും ഇങ്ങനെ എപ്പോഴും മലർത്തിയിട്ടേ കിടത്താവൂ എന്നാ പറയാറ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പുതിയ ട്രെൻഡ് ഉണ്ടായിരുന്നു, പണ്ട് കാലത്ത് നോക്കുമ്പോ എല്ലാ കുട്ടികളെ മലർത്തിയിട്ടേ കിടത്തിരുന്നുള്ളൂ. പിന്നെ ഒരു പുതിയ ട്രെൻഡ് വന്ന് ആൾക്കാർക്ക് എന്തോ ഒരു ചിന്ത വന്ന് മലർത്തി കിടത്തിയാൽ പാലൊക്കെ ഇങ്ങനെ തീട്ടി വന്നാൽ ചിലപ്പോ ഇങ്ങനെ തരിപ്പി കയറാൻ സാധ്യതയുണ്ട്, കുട്ടികൾക്ക് അങ്ങനെ ചോക്കിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമോ. അല്ല ഫുൾ ടൈം ഇങ്ങനെ മലർത്തി കിടച്ചാൽ കുട്ടികളുടെ തലയുടെ ബാക്കൊക്കെ നല്ലോണം ഫ്ലാറ്റായി മാറുമോ എന്നൊക്കെ ഒരു ചിന്ത വന്നപ്പോഴാണ് കുട്ടികളെ സൈഡിലോട്ട് കിടത്താനും കമഴ്ത്തി കിടത്താനൊക്കെ തുടങ്ങാൻ തുടങ്ങിയത്. പക്ഷെ ഇവിടെ ഇങ്ങനെ റിസർച്ചൊക്കെ നല്ലോണം കാണിച്ചിട്ടുണ്ട് മലർത്തി കിടത്തിയാലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ ഒരു ഇവിടെ ഒരു ക്യാമ്പയിൻ 1991 ഒരു ഭയങ്കര ഈ സിഡ്സിന്റെ ഇൻസിഡൻസ് കൂടിയപ്പോ ഒരു ബാക്ക് ടു സ്ലീപ്പ് ക്യാമ്പയിൻ തുടങ്ങി. വെച്ചാൽ അവർ കുറെ പേര് കണ്ടത് ഇങ്ങനെ മരിച്ചെടുക്കുന്ന കുട്ടികളെല്ലാം കമിഴ്ന്ന് കൂടുതലും കമിഴ്ന്ന് കിടന്ന കുട്ടികളായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 85% ഈ സിഡ്സിന്റെ ഇൻസിഡൻസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജിയാണ് ബാക്ക് മുക്ക് എടുത്ത കുട്ടികളെ. പിന്നെ പല വേറെ സിമ്പിൾ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ ഒന്നാമതൊരു പറയണ നമ്പർ വൺ ഓൾവേസ് കുട്ടികളെ ബാക്ക് മലക്ക് എടുത്തുക, മലർത്തി കിടത്തുക, കുട്ടികൾ ഒരേ റൂമിൽ പക്ഷെ വേറെ ബെഡിൽ കിടത്തുക, അതാണ് ഏറ്റവും ലോവസ്റ്റ് ചാൻസ് ഓഫ് സിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ തൊട്ടില് ഒരു ഒരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് അപ്രൂവ് ചെയ്ത നല്ലൊരു തൊട്ടിൽ ഇങ്ങനെ ബെഡിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടിങ്ങനെ ചില ഏറ്റവും ഉത്തമമാണ്. അമ്മമാർക്ക് ഇങ്ങനെ പാല് കൊടുക്കാനും സുഖമാണ്, വേണ്ട കൂടെ കിടത്തി പാൽ കൊടുക്കുക, അതിനുശേഷം ബെഡിലൂടെ തിരിച്ചു കിടത്തുക. മൂന്നാമത്തെ കാര്യം പറയുന്നത് നല്ലൊരു ഫേം മാട്രസ്, അധികം സോഫ്റ്റ് ആവാനും പാടില്ല, അധികം ഹാർഡ് ആവാനും പാടില്ല. അപ്പൊ അതാണ് ഏറ്റവും കുട്ടികൾക്ക് നല്ലത്, ഈ സഫൊക്കേഷനും ഇങ്ങനെ അവരുടെ ബ്രീതിങ് ഇങ്ങനെ തടസ്സം വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടും. വേറെ പല പുതിയ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ, വാട്ടർ ബെഡ്സ്, സോഫ ബെഡ്സ്, ബീൻ ബാഗ്സ്, ഒന്നും പാടില്ല. തലങ്ങണ ഒന്നും പാടില്ല ചെറിയ കുട്ടികൾക്ക്, അവർക്ക് ആവശ്യമില്ല. നാട്ടിലൊക്കെ പല പ്രൊഡക്ട്സും കിട്ടും, ഇങ്ങനെ തലയുടെ ഷേപ്പിലുള്ള റൗണ്ടിലുള്ള കുറച്ചൊരു കുഴിഞ്ഞ തല, അതൊന്നും പാടില്ല. പിന്നെ വേറെ പല നമുക്കിങ്ങനെ മോഡിഫൈഡ് റിസ്ട്രക്ചേഴ്സ് ഉണ്ട്. മലയാളി കമ്മ്യൂണിറ്റി കുറവാണ്, എന്നാലും ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ കൂടി വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മദേഴ്സ് ഇങ്ങനെ പ്രഗ്നൻസിയിലും പ്രസവം കഴിഞ്ഞിട്ടും ഇങ്ങനെ സ്മോക്ക് ചെയ്താലും ഡ്രഗ്സ് ഉപയോഗിച്ചാലും ആൽക്കഹോൾ ഉപയോഗിച്ചാലും ഈ സിഡ്സിന്റെ റിസ്ക് കൂടുതലാണ്.
ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, കുട്ടികളുടെ ഭക്ഷണവും ഉറക്കവും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്?
അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യമാണ്. അപ്പോ ചെറിയ കുട്ടികൾക്ക് അധികം ബാധകമല്ല, അവര് സാധാരണ അവരുടെ റുട്ടീൻ, അവർ പാല് കുടിക്കുന്നു, ഉറങ്ങുന്നു, ഒരു റിലേറ്റഡ് സ്ലീപ്പ് തന്നെ പറയാം. എന്നാലും കുറച്ചുകൂടി കുട്ടികൾ വലുതാവുമ്പോൾ, ഇപ്പൊ അപ്പോഴാണ് കുറെയൊക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ 1 to 3 years ഉള്ള, 2 to 5 years ഉള്ള ഗ്രൂപ്പിലൊക്കെ ഉറക്കമായിട്ട് ശരിക്കൊരു സ്ട്രോങ് കോറിലേഷൻ ഉണ്ട്. കൂടുതൽ നമ്മളിപ്പോ അഡ്വൈസ് ചെയ്യാറ് നല്ലൊരു വലിയൊരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു നല്ലൊരു വയറ് നിറഞ്ഞ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉടനെ കുട്ടികൾ ഉറക്കാൻ വിടരുത്, അവർക്കൊരു അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ കുറച്ചൊരു ഭക്ഷണം നേരത്തെ കൊടുക്കുക, ഇപ്പോൾ ഒരു 5:30 to 6 മണിയാകുമ്പോൾ അവരുടെ ഭക്ഷണം കഴിഞ്ഞിരിക്കണം, കുറച്ചൊരു ആക്റ്റീവായിട്ട്. നേരെ മറിച്ച് നമ്മളിങ്ങനെ നല്ല വിശപ്പോട് കൂടെ ഉറക്കത്തിലൂടെ വിടാനും പാടില്ല. അപ്പൊ വേണമെങ്കിൽ ഉറക്കത്തിന് മുമ്പായിട്ട് ഒരു 1/2 മണിക്കൂർ മുമ്പ് ചെറിയൊരു സ്നാക്ക് ആവാം, കുറച്ചൊരു ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ചെറിയൊരു കുറച്ചൊരു അധികം മധുരമില്ലാത്ത കുക്കീസ് എന്തെങ്കിലും അങ്ങനെ ചെറിയൊരു സ്നാക്ക് ആവാം. പിന്നെ അത് കണ്ട് ബ്രഷ് ചെയ്ത് കിടന്നുറക്കാം. വേറൊരു കാര്യം ഭക്ഷണമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അധികം കുട്ടികൾക്ക് ഇങ്ങനെ ഈ സ്റ്റിമുലന്റ് ഉള്ള ഭക്ഷണമൊന്നും ഇങ്ങനെ ഉറക്ക സമയത്ത് അവോയ്ഡ് ചെയ്യാം. അത് ഇനി ഈ സ്റ്റിമുലൻ എന്ന് പറയുമ്പോൾ ഈ കഫീൻ ഉള്ള കുറെ ഭക്ഷണ സാധനങ്ങളുണ്ട്, ചോക്ലേറ്റിൽ കുറച്ച് കഫീൻ ഉണ്ടാവും, ചില കുട്ടികൾ ചായ കുടിക്കുന്നതിനുള്ള സ്വഭാവത്തിലായിരിക്കും, അത് അവോയ്ഡ് ചെയ്യുക. ടീനേജേഴ്സ് കോള, കോഫി അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ സ്റ്റിമുലൻ സാധനങ്ങളൊക്കെ ഉറക്കത്തിന്റെ ഇങ്ങനെ അടുത്തോട്ടാവുമ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ചില കുട്ടികൾ പഞ്ചസാര, ഷുഗറി സബ്സ്റ്റൻസോട് ഭയങ്കര സെൻസ്, അവർ ചില അമ്മമാരൊക്കെ പറഞ്ഞേക്കും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്രിഗർ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഉറക്കത്തിന്റെ ആ സമയത്തോടാവുമ്പോൾ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ കീ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ, വലിയൊരു ഒരു ഹെവി മീലിന് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഉറക്കാൻ നോക്കുന്നത് കുറച്ചും കൂടി ഒരു ഒരു നേരെ മറിച്ച് കുട്ടികൾ നേരെ ഇങ്ങനെ ഒരു വിശപ്പോട് കൂടി കിടക്കാനും പാടില്ല.